സഹനങ്ങളെ വ്യത്യസ്തമായി നേരിടാൻ ഈശോ പറഞ്ഞുകൊടുത്ത രഹസ്യങ്ങൾ. ലിസ ഡെന്നി എഴുതുന്നു, സങ്കട നേരത്തെ ഈശോയുടെ ചോദ്യങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് ഏറെ സങ്കടകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു ഞാൻ. പല രാത്രികളിലും ഉറക്കമില്ലാതെ ജപമാല ചൊല്ലിയും എത്രയും ദയയുള്ള മാതാവെ ജപം ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഉറക്കം വരാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ എപ്പോഴോ ഒന്ന് മയങ്ങിയപ്പോൾ എനിക്കൊരനുഭവമുണ്ടായി. എന്നെ ആരോ ഒരു കുന്നിൻ ചെരുവിൽ കൊണ്ടുപോയി നിർത്തി. ഒരു മിന്നൽ പോലെയാണ് അവിടെ എത്തിച്ചത്. മുന്നിൽ ഒരു വഴിയുണ്ട്. ആ വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ കൂടെ ആരോ ഉണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ആളെ കാണാനാകുന്നില്ല. കുന്നിൻ ചെരുവിലേക്ക് നോക്കിയപ്പോൾ കുറേയധികം കുരിശുകൾ നാട്ടിയിരിക്കുന്നു. അവയിലെല്ലാം ഓരോ വ്യക്തികൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ ഒരു കുരിശ് ചൂണ്ടിക്കാണിച്ച് ഉറച്ച ഒരു സ്വരം ഇങ്ങനെ പറഞ്ഞു, അത് നീയാണ്. ഞാൻ നോക്കി. അവിടെ മുഴുവൻ കുരിശിൽ തൂങ്ങപ്പെട്ടവരാണ്. ഏറ്റവും മുന്നിൽ ഒരു വലിയ കുരിശുണ്ട്. അതിന്റെ വശങ്ങളിലും പിറകിലുമായാണ് ക്രൂശിതർ കിടക്കുന്നത്. അനക്കമൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ ഉണർന്നു. ആ സ്വരം അത്ര ഗാംഭീര്യമുള്ളതായിരുന്നു. പിറ്റേന്ന് കുട്ടികളെല്ലാം സ്കൂളിൽ പോയപ്പോൾ ഈ സംഭവം വീണ്ടും മനസ്സിൽ പൊങ്ങി വന്നു. വീട്ടിൽ മറ്റാരുമില്ല. 3:30 വരെ സർവത്ര നിശബ്ദതയാണ്. പലപ്പോഴും ഈശോയോട് സംസാരിക്കുന്നത് വീട്ടുപണികൾക്കിടയിലുള്ള ആ സമയത്താണ്. ഈശോയ്ക്കും അതാണ് ഇഷ്ടമെന്ന് തോന്നാറുണ്ട്. ഈ സംഭവം മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഉള്ളിൽ പറഞ്ഞു, സമാധാനമായി. എന്തായാലും കുരിശിലാണല്ലോ കിടക്കുന്നത്. പത്രോസ്ലിഹ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആരും കൊലപാതകിയോ മോഷ്ടാവോ ആയിട്ടല്ല നന്മ ചെയ്തിട്ടാണ് ദുരിതമനുഭവിക്കുന്നതെങ്കിൽ അത് ദൈവാനുഗ്രഹത്തിന് കാരണമാകും എന്നല്ലേ. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഈശോയോടൊപ്പമാണല്ലോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ആ സന്തോഷവും സമാധാനവും അധിക നേരം നീണ്ടു നിന്നില്ല. ഈശോ എന്നോട് ചോദിച്ചു, നീ ഏത് വശത്താണ് കിടക്കുന്നത്? ഇപ്പോൾ നിന്റെ കുരിശിലെ കിടപ്പ് എങ്ങനെയാണ്? അത് കേട്ട് ഞാനൊന്ന് ആലോചിച്ചു നോക്കി. ഇപ്പോഴത്തെ എന്റെ കിടപ്പ് അതിഭീകരമാണ്. ശപിച്ചും ശകാരിച്ചും നിന്ദിച്ചും കുറ്റപ്പെടുത്തിയുമാണ് ഞാൻ കിടക്കുന്നത്. കഴുകനോ മലങ്കാക്കകൾക്കോ പോലും എന്റെ അടുത്ത് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവ പോലും പേടിച്ചോടും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കിടപ്പ് അധിക നേരം കിടന്നാൽ പടയാളികൾ വന്ന് എന്റെ കണങ്കാൽ തകർത്തു കളയും. പെട്ടെന്ന് മരിച്ച് എന്റെ ശല്യം ഒഴിയാൻ അതിനു മുൻപ് വശം മാറണം. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഈശോയെ, ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, നീ സഹനങ്ങളെല്ലാം എന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം. എല്ലാ സഹനങ്ങളും ഞാൻ നിനക്ക് തന്നതല്ല. വചനം അറിയാത്തത് മൂലം നീയെടുത്ത തെറ്റായ തീരുമാനങ്ങളും തിന്മയുടെ സ്വാധീനത്താൽ ചെയ്ത പാപങ്ങളുമൊക്കെയുണ്ട് നിന്റെ ഈ കിടപ്പിന് പിന്നിൽ. നിന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറാവുക. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്നോ മറ്റാരെങ്കിലും ആണെന്നോ നീ പറയരുത്. നിന്റെ മുൻപിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്റെ പ്രാർത്ഥന നീ ഓർക്കുന്നില്ലേ? ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിച്ചു. നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നീ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിന്റെ സഹനങ്ങൾ എന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് വെച്ച് നിന്നെ ഏൽപ്പിച്ചവർക്ക് ജീവൻ പകരുക. അപ്പോൾ നീ തലമുറകളുടെ കേടുപോക്കുന്നവൾ എന്ന് വിളിക്കപ്പെടും. അല്ലാതെ നീ സഹനത്തിന്റെ കാരണക്കാരെ ശപിക്കരുത്. നീ ഇപ്പോൾ കിടക്കുന്നത് എന്റെ ഇടതുവശത്താണ്. അവിടെ നിന്നും മാറി എന്റെ വലതുവശത്തേക്ക് വരിക. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ഞെരുക്കങ്ങൾ ഞാൻ അറിയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അല്പകാലത്തെ സഹനത്തിനു ശേഷം ഞാൻ നിന്നെ സ്ഥിരീകരിക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉത്തരമാണ് അവിടുന്ന് എനിക്ക് തന്നത്. എന്നോട് ആവശ്യപ്പെടുന്നത് ഇടതുഭാഗത്തെ കള്ളന്റെ സ്ഥാനത്തു നിന്ന് വലതുഭാഗത്തെ കള്ളന്റെ സ്ഥാനത്തേക്കുള്ള മാറ്റമാണ്. അതാണ് മാനസാന്തരം. അവിടുത്തെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ച് എളിമയോടെയും അനുതാപത്തോടെയും മുന്നോട്ടു പോകാനുള്ള ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യെശയ്യാ 66:2.